വെള്ളമടി ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് വെച്ചിട്ട് ഈ പോഡ്കാസ്റ്റ് എടുത്ത് തുടങ്ങാം. കാരണം നമ്മൾ വെള്ളമടിയെക്കുറിച്ച് ചിലപ്പം പോഡ്കാസ്റ്റിൽ സംസാരിക്കും. ഈ മലയാളികളും മദ്യപാനവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഒരു പുതിയൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു, വേറൊരു സുഹൃത്ത് വഴി. അപ്പോൾ ഞങ്ങൾ അയാളുടെ വീട്ടിൽ വൈകുന്നേരം പോയപ്പം അപ്പോൾ ഡ്രിങ്ക്സൊക്കെ എടുക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു, ആ മലയാളിയല്ലേ, അപ്പം ബിയറും വൈനും ഒന്നും പറ്റുണ്ടാവില്ല അല്ലേ, ഹാർഡ് ലിക്കറൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ ശരിയാണ്, നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മൾ ബിയറും വൈനും അത്ര വലിയ പരിപാടിയൊന്നും ഇല്ല, ഹാർഡ് ലിക്കറാണ് പതിവ്. അപ്പോൾ നോക്കുമ്പോൾ ജനറലി മലയാളികൾ കൂടുതലും അങ്ങനത്തെ മദ്യപാനം ആണ് പതിവ് എന്നുള്ളൊരു ധാരണയും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ വെള്ളം എന്ന സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സുകൂടെ ധാരാളം ചിന്തകൾ കൊണ്ടുപോകും. സിനിമയെക്കുറിച്ചും സംസാരിക്കാം, മദ്യപാനത്തെക്കുറിച്ചും സംസാരിക്കാം. ആ സിനിമ പ്രത്യേക സിനിമയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രത്യേകത ഉള്ളൊരു സിനിമയാണ് എനിക്ക്. കാരണം അതിൻ്റെ പ്രൊഡ്യൂസർ ജോസുട്ടി നമ്മളെ സുഹൃത്താണ്. അപ്പോൾ ആ സിനിമ ഞാൻ ഈ ശനി ഞായറിലാണ് ഞാൻ ആ സിനിമ കണ്ടത്. നേരത്തെ കാണണമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. ഗംഭീര അഭിനയമായിരുന്നു സിനിമ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഏതായാലും നിങ്ങൾ പോഡ്കാസ്റ്റ് എവിടെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, സോറി, എവിടെയാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ, സ്പോട്ടിഫൈ, ആങ്കർ, എവിടെയാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ, കേൾക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ മലയാളത്തിൽ എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ pahayan.com പോവുക. ഒരു പഠിക്കാൻ താല്പര്യമുള്ളവരുടെ കൂട്ടായ്മയുടെ ഭാഗമാവണമെന്നുണ്ടെങ്കിൽ penpositive.com പോവുക. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അത് പഹയൻ മീഡിയ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇത്രയും കാര്യം പറഞ്ഞിട്ട് നമുക്ക് വെള്ളമടിയിലേക്കല്ല, വെള്ളത്തിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ആദ്യം സിനിമേനെ പറ്റി കുറച്ച് പറയാം. കാരണം സിനിമ ഒന്ന്, ജയസൂര്യ എന്ന് പറഞ്ഞ നടൻ, അദ്ദേഹം ഏതൊരു സിനിമയിലെ ഏതൊരു കഥാപാത്രം ഏറ്റെടുത്താലും ആ കഥാപാത്രമാവാൻ വേണ്ടിയിട്ട് വളരെയേറെ കഴിയുന്നൊരു വ്യക്തിയാണ്. അതിന് എനിക്ക് തോന്നുന്നു വളരെ പ്രയത്നം, എന്താ പറയുക, പുട്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ ടു ആക്ടിങ് എന്ന് തോന്നിയിട്ടുണ്ട്. അത് മേരിക്കുട്ടി എന്നുള്ള സിനിമയായാലും ഏത് സിനിമയായാലും, എനിക്ക് ജയസൂര്യൻ്റെ ആദ്യത്തെ സിനിമകൾ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പം അധികവും ജയസൂര്യ അഭിനയിക്കുന്നുണ്ട്, അപ്പം അതിൽ കുഞ്ചാക്കോ ബോബനുണ്ട്, പൃഥ്വിരാജുണ്ട്. അപ്പം ഇവരുടെയൊക്കെ കൂടെ ഉള്ളൊരു കഥാപാത്രമായിട്ടാണ്, അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് പലപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കഥാപാത്രങ്ങളാണ് ജയസൂര്യക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നായക വേഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ജയസൂര്യക്ക്. ഓവർ ദ പീരിയഡ് ഓഫ് ടൈം, ദ ചോയ്സ് ഓഫ് ക്യാരക്ടേഴ്സ്, മൂപ്പരടുത്ത് എത്തിപ്പെട്ട ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ ജയസൂര്യ എന്നൊരു നടനെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു പോഡ്കാസ്റ്റിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം മലയാളികൾക്ക് ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ജയസൂര്യൻ്റെ ടാലൻ്റ് അറിയാം. അതുകൊണ്ട് തന്നെ സിനിമ എടുക്കുന്ന ആൾക്കാർ ഒരു വ്യത്യസ്ത കഥാപാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളൊരു ക്യാരക്ടറാണ്, ഒരു ആക്ടറാണ് ജയസൂര്യ. അല്ല, മലയാളത്തിൽ ജയസൂര്യ മാത്രമല്ല കേട്ടോ, മലയാളത്തിൽ നമ്മളുടെ ഒരു ഫിലിം ഫീൽഡിൻ്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥാപാത്രമാവാൻ കഴിയുന്ന ധാരാളം നടന്മാരുണ്ട് എന്നുള്ളതാണ്. സ്ക്രീനിൽ കഥാപാത്രത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ധാരാളം നടന്മാരുണ്ട് എന്നുള്ളത് മലയാളം ഇതിൻ്റെതാണ്. പക്ഷെ ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നത് ഒരു കള്ളുകുടിയൻ്റെ മദ്യപാനിയുടെ ജീവിതത്തിനെ, വേറെയും സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ. എനിക്ക് തോന്നുന്നു നെടുപുടി വേണുവിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, നെടുപുടി വേണു മദ്യപിച്ച് ഭയങ്കര ആൽക്കഹോളിക് ആവുന്നതൊക്കെ. പക്ഷെ ഈ ഒരു സിനിമ എനിക്കെന്തോ ഇപ്പം അടുത്ത കാലത്ത് കാണുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വളരെ ഇഷ്ടപ്പെട്ടു. ഇൻ ദ സെൻസ് വളരെ റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പം എൻ്റെയൊക്കെ പരിചയത്തിൽ ഒരുവിധം അവർ പറഞ്ഞൊരു സംഭവം, സിനിമേൻ്റെ സിനിമ ഉണ്ടാക്കിയ ആൾക്കാർ പറയുന്നത്, നമുക്കൊക്കെ അറിയുന്ന ഒരു മുരളി ഉണ്ട് നമ്മളുടെ ഇടയിൽ എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഫാക്ട്. എനിക്കറിയാം അങ്ങനത്തെ ആൾക്കാരെ, നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. അതിൽ ആ ഫസ്റ്റ് സീൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരാളെയാണ് ഓർമ്മ വന്നത്. ആ ഫസ്റ്റ് സീനിൽ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത്, ഫസ്റ്റ് സീനല്ല, അതായത് ആ കല്യാണ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ച് അയാൾ വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ഒരു ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിക്കുന്നൊരു സീനുണ്ടല്ലോ. അപ്പം ആ സീൻ കണ്ടപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ പിന്നിലേക്ക് പോയി. എനിക്ക് പരിചയമുള്ള ഒരാൾ, അപ്പം രാത്രിയൊക്കെ മദ്യപാനം ധാരാളം ഉണ്ട്. അപ്പം കല്യാണത്തിൻ്റെ തലേ ദിവസം അവിടെ മദ്യപാനമൊക്കെ ഉണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക്, ഈ വ്യക്തിയിൽ നിന്നും ഒളിപ്പിച്ച് വെക്കണം മദ്യം എന്നും പറഞ്ഞിട്ടാണ് നിർദ്ദേശം. കാരണം ഈ വ്യക്തിക്ക് മദ്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വ്യക്തിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഈ വ്യക്തിയെ ഒഴിവാക്കി പോയിട്ടാണ് മദ്യപിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് അന്ന് രാത്രി അവിടെ എല്ലാവരും സഹായിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഈ വ്യക്തി മദ്യപാനം ഉണ്ടായില്ല. വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഉച്ചയ്ക്കാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇയാൾ രാവിലെ ഒന്നും കഴിക്കുന്നൊന്നുമില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നും ഇല്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യമകത്ത് ചെല്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ളത്. അങ്ങനെ ഉച്ചയായപ്പം ഇയാൾ ഭക്ഷണം കൂടെ കഴിക്കാണ്ട് അവിടുന്ന് കല്യാണ വീട്ടിൽ നിന്ന് പോവുകയാണ്. പോയിട്ട് പിന്നെ മദ്യപിച്ച് അതിൻ്റെ ഒരു ആ സംഭവം നടന്നതിന് ശേഷം ഒരു എനിക്കൊന്നൊരു 4 വർഷം കഴിഞ്ഞപ്പം മരിച്ചു ആള്. 33 വയസ്സ്, 34 വയസ്സ്. അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ മദ്യപാനത്തിൻ്റെ പ്രശ്നം കാരണം ജീവിതം നഷ്ടപ്പെട്ട ആൾക്കാർ, കുടുംബം നഷ്ടപ്പെട്ട ആൾക്കാർ ഒക്കെ നമുക്ക് അറിയുന്ന ഒരാളെങ്കിലും നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ആൽക്കഹോളിസം വലിയൊരു പ്രശ്നമാണ്. അത് സമ്മതിക്കില്ല, നമ്മൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമ്മളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോളിസത്തിൻ്റെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യല്ല, സമ്മതിച്ചു കൊടുക്കില്ല. ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് അത് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനോ പരിഹാരമോ കണ്ടെത്തണ്ടേ. അവിടെയാണ് ആ സിനിമയിൽ, വെള്ളത്തിൽ വെള്ളം എന്ന സിനിമയിൽ ആ ജയസൂര്യ നമ്മളെ സന്തോഷ് കീഴാറ്റൂരായിട്ട് സംസാരിക്കുന്നൊരു സീനുണ്ടല്ലോ, അതിൽ പറയുന്നില്ലേ നിർത്തണമെന്നുണ്ട് പറ്റുന്നില്ല എന്നുള്ളത്. അത് പലപ്പോഴും ഒരു മദ്യപാനി ആ ഒരു സ്റ്റേജിൽ പറയാനുള്ള സ്റ്റേജിലേക്ക് എത്താൻ തന്നെ കുറേ സമയം എടുക്കുന്നുള്ളതാണ്. കാരണം ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി വായിച്ച അപ്സ്ട്രീം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഞാൻ പെൻ പോസിറ്റീവ് പോഡ്കാസ്റ്റിൽ ഇംഗ്ലീഷിൽ ഞാൻ അപ്സ്ട്രീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്സ്ട്രീമിൽ പറയുന്നൊരു സംഭവം, ഒരു നമ്മൾ അതായത് അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ, അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഡൗൺ സ്ട്രീം അപ്സ്ട്രീം എന്ന് പറഞ്ഞ് രണ്ട് രീതിയിലാണ് പ്രശ്നങ്ങളെ കാണുക. അപ്പോൾ അപ്സ്ട്രീമിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം പ്രോബ്ലം ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതിലവർ പറയുന്നത് ഈ ആൽക്കഹോളിസം ഇസ് എ പ്രോബ്ലം ബ്ലൈൻഡ്നെസ്. ഇപ്പോൾ ഒരു ആൽക്കഹോളിക്കിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും സമ്മതിക്കില്ല ആൽക്കഹോളിസ്റ്റാണ് അല്ലെങ്കിൽ എനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്നില്ല. മൂമെൻ്റ് യു സേ ദർ ഇസ് എ പ്രോബ്ലം, അത് സൊല്യൂഷൻ കണ്ടെത്തണം അല്ലേ. ആ സൊല്യൂഷൻ കണ്ടെത്തിയില്ല പിന്നെ, അപ്പോൾ അത്രയും സമയം അവരെന്ത് പറഞ്ഞാൽ ഒരു ഡിനയലിലാണ്, ഏയ് ഏ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ കള്ളുകൂടിയൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ മദ്യപിക്കുന്നൊരു വ്യക്തിയാണ്. അത് ചില സമയത്ത് മദ്യപാനം കൂടുതലാണെന്ന് തോന്നിയിട്ട് നമ്മളായിട്ടങ്ങ് നിർത്തും. ചില കാലങ്ങളിൽ മദ്യപാനം വീക്കെൻഡിൽ മാത്രമാക്കും, ചിലപ്പം ഇതുണ്ടാവും അങ്ങനെ. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ജോലി ചില സമയത്ത് ഉണ്ടാവും, ജോലിയില്ല, നമുക്കൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല, നമ്മൾ എപ്പോൾ മദ്യപിച്ചാലും നമുക്ക് പ്രശ്നമില്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണം മദ്യപിക്കാം എന്നുള്ള രീതിയിലേക്ക് മനുഷ്യൻ പോകും എന്നുള്ളതാണ്. പിന്നെ ഒബ്വിയസ്ലി ആ സിനിമയിൽ പറയുന്ന മാതിരി അതൊരു സൂക്കടാണെന്നുള്ളത്, ഇറ്റ്സ് എ ഡിസീസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ദാറ്റ് വേ എന്നുള്ളത്. അത് പിന്നെയും അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വീണു പോകാനുള്ള ഇപ്പം ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം അമേരിക്കയിലും എനിക്ക് നാട്ടിലും ഉണ്ടായിരിക്കാൻ മതി. അപ്പം അതിലൊക്കെ അവർ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് അവർ പറയുന്നത് ഐ ആം ആൻ ആൽക്കഹോളിക് എന്ന് പറഞ്ഞിട്ട്, മൈ നെയിം ഇസ് സോ ആൻഡ് സോ ഐ ആം ആൻ ആൽക്കഹോളിക് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ കോൺവെർസേഷൻ തുടങ്ങുന്നത് തന്നെ. അതായത് എന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഞാനൊരു ആൽക്കഹോളിക് ആണ് എന്നുള്ളത്. എന്നിട്ട് പറയുകയാണ് ഐ ഹാവ് ബീൻ എന്താ എന്തൊരു ഇതുണ്ട് നമ്മൾ ഇത് ഞാൻ കുടിക്കാതെ ഇപ്പം ഓരോ ദിവസവും അവർ കാണുന്ന സമയത്ത് ഇപ്പം 4 മാസമായി 5 മാസമായി 8 വർഷമായി 9 വർഷമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ സിനിമ തുടങ്ങിയ അല്ല സിനിമയല്ല ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തുടങ്ങിയ ആളുടെ ഒരു സിനിമ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട്. എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് സിനിമ ഉണ്ട്, എന്താ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അത് ഇങ്ങനെ തന്നെയാണ്, ഒരു ഭയങ്കര മദ്യപാനിയായിട്ടുള്ള ഒരാൾ, അയാൾ മദ്യപാനം സൈഡിലിങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്, പൈസയ്ക്ക് മദ്യപിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധം നഷ്ടപ്പെടുകയാണ് മദ്യപാനത്ത് കാരണം. അങ്ങനെ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ തുടങ്ങിയൊരു സ്ഥാപനമാണ് പിന്നെ വളരെ ഫേമസ് ആയിട്ട് ആൽക്കഹോളിക് അനോണിമസ് ആണ്. അത് മദ്യപാനത്തിന് മാത്രമല്ല ഡ്രഗ്സും ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളുടെ ഇടയിലൊക്കെ ചികിത്സ വേണ്ട, സഹായം വേണ്ട ധാരാളം ആൾക്കാരുണ്ട് മദ്യപിക്കുന്ന ആൾക്കാർ. അത് കുറേയൊക്കെ നമ്മളുടെ ഒരു ജീനിൻ്റെ ഭാഗമായിട്ടുള്ള നമുക്ക് തന്നെ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്ന സംഭവമാണ്. അപ്പം ആ ഒരു സിനിമയിൽ എനിക്ക് ഒന്ന് പ്രത്യേകത തോന്നി എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വതവേ സിനിമകളിലൊക്കെ മദ്യപാനി എന്ന് പറയുന്നത് ഒരു തമാശ, ഒരു കളിയാക്കൽ, അല്ലെങ്കിൽ ഗ്ലോറിഫൈ, ഈ മൂന്ന് രീതിയിലും നമ്മൾ പലപ്പോഴും മദ്യപാനത്തെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഈ ആൾക്കാർ വീഡിയോ ഒക്കെ കണ്ടുതുടങ്ങി കഴിഞ്ഞിട്ട് ഒരു 2 വർഷം മുമ്പേ ഞാൻ മദ്യപിച്ചിട്ട് ലൈവായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ ആ സമയത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോഴത്തേക്കും ലൈവ് കണ്ടവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ ആ സമയത്ത് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, മോശമായിപ്പോയി, അങ്ങനെ ചെയ്യരുത്, അല്ല നിങ്ങൾ മദ്യപിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു പബ്ലിക് ഫിഗർ ആവുന്ന സമയത്ത് മദ്യപാനവും കൊണ്ട് അങ്ങനെ വന്ന് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ആ സമയത്തൊക്കെ അങ്ങനെ വീഡിയോ വന്നില്ലെങ്കിലും ഞാൻ ഡ്രിങ്ക്സൊക്കെ വെച്ചിട്ട് നമ്മൾ പടം ഇടുകയൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അതും നിന്നു. ഒരു ഒരു എന്താ പറയുക, നമ്മളെ ഡ്രിങ്ക്സ് വെച്ചിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പം ഈ ഒരു 3-4 രീതിയിലാണ് ജനറലി സിനിമ കാണുക. ഒന്നെങ്കിൽ തമാശയാക്കും, അല്ലെങ്കിൽ ഒരു വില്ലനായിരിക്കും, അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്തിട്ട്. അല്ലാതെ നമ്മളെ പോലെ ഒരു വ്യക്തി ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണ് വെള്ളത്തിൽ കൂടെ ജയസൂര്യ കാണിച്ചത്. ഇങ്ങനെയൊക്കെ ആവാന്നുള്ള, അങ്ങനെ ആവണം എന്നുള്ളതല്ല, ഈ രീതികളിലൂടെയൊക്കെ ജീവിതത്തിൽ പോവാനുള്ള സാധ്യതയുണ്ട്. ജീവിതം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ല എന്ന് വിചാരിച്ച് കഴിയുന്ന ആൾക്കാർക്ക് പോലും രക്ഷപ്പെടാൻ പറ്റുമെന്നും, ഇത് ഒരു പ്രാവശ്യം അതിൽ നിന്നും കര കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വെള്ളത്തിലേക്ക് വീഴില്ല എന്നുള്ളത് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അത് അവർ വിചാരിച്ചാലല്ല, അവരുടെ ചുറ്റുപുറത്തുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചാൽ മാത്രമേ ഒരു മദ്യപാനിയെ, ഒരു ആൽക്കഹോളിക്കിനെ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഹി ഹാസ് ടു ബി കോൺസ്റ്റൻ്റ്ലി സപ്പോർട്ടഡ് എന്നുള്ളത്. അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഇത് ആലോചിക്കുമെന്നുണ്ടെങ്കിലും അങ്ങനെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ, നമ്മളൊരിക്കലും ഒരു മദ്യപാനിയായ ഒരു വ്യക്തി അതിൽ നിന്നും റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ അതിലേക്ക് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം അയാളുടെ ലൈഫിലേക്ക് എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടില്ല. അതായത് ഹി കാൻ ഓൾവേസ് സ്ലിപ്പ് ഇൻ ടു ദാറ്റ് കൈൻഡ് ഓഫ് എ ലൈഫ് എന്നുള്ളത് ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അങ്ങനെ അത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ സിനിമ കണ്ടതിന് ശേഷം ഐ തിങ്ക് പ്രോബ്ലി ഞാൻ മറക്കാതിരിക്കാൻ പോകുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ഇതാണ് ആ സിദ്ധിക്ക് പറയുന്നത്. അതായത് ഇത് കൂടെയുള്ള ആൾക്കാരും സമൂഹവും കുടുംബവും ഒക്കെ ഈക്വലി ഇയാൾ തിരിച്ച് മദ്യപാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമ്മളൊക്കെ എടുക്കണമെന്ന് പറയുന്നൊരു സംഭവം. ആ ഒരു ദാറ്റ് വാസ് പ്രിട്ടി ഡീപ്പ് എനിക്ക് തോന്നിയൊരു സംഭവമാണ്. നമ്മൾ സിനിമയെ കാണുമ്പോൾ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ ക്യാച്ച് ചെയ്യുമല്ലോ സംഭവം. പിന്നെ അതിൽ പറയുന്ന ഒരു ഡയലോഗ് ഞാൻ അതിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടു. അതായത് നമ്മളെ എന്താ നമ്മളെ മോശമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്തോ ഒരു വേർഡിങ്സ് ഉണ്ട്, അതെന്താന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അത് നമ്മളെ ആൾക്കാർ കളിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും പറഞ്ഞിട്ട് ഉള്ളൊരു ഡയലോഗ്. അപ്പം അതിനെ പറ്റിയിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ അതിലെനിക്ക് ചെറിയൊരു അഭിപ്രായം ഉള്ളത്, ഇൻസൾട്ട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ചില ആൾക്കാർ പറയണ കേട്ടിട്ടുണ്ട്, ആ എന്താണ് നമ്മൾ അയാളെങ്ങനെ മോശമാക്കുന്നത്, ഓ നന്നാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലേക്ക് അത് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇൻസൾട്ടിങ് ഈസ് ഓൾവേസ് ബാഡ്. നൗ ഇഫ് യു ഹാവ് ബീൻ ഇൻസൾട്ടഡ്, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയി എടുത്തിട്ട് നന്നാവും എന്നുള്ളത് അതൊക്കെ പറയാൻ രസമാണെങ്കിലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇൻസൾട്ട് ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ഈസി ആയിട്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, താങ്ക് യു പറഞ്ഞിട്ടാണ് പോകേണ്ട കാര്യം എന്നല്ല. അങ്ങനെ ഒരാൾ വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഗിൽട്ടൊക്കെ ഫീൽ ചെയ്യും. ഇപ്പം ഒരു മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് തോന്നുക അയാളുടെ കുറ്റം കാരണമാണ് ഇൻസൾട്ട് വരുന്ന, അയാൾ ഗിൽട്ട് ഒരു ഗിൽട്ട് ട്രിപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താവും എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഐ തിങ്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കുറേ വശങ്ങളുണ്ട്, കുറേ മാനങ്ങളുണ്ട്. അപ്പോൾ നേരിട്ട് കയറിയിട്ട് ഇൻസൾട്ട് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻ്റ് എന്നും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നമുക്ക് കിട്ടിയ ഇൻസൾട്ട് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ആളോട് പറയണം, ആ ഇൻസൾട്ട് ശരിയല്ല എന്നുള്ളത്. കാരണം ധാരാളം ആൾക്കാർ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഇതിൽ മദ്യപാനം എന്നുള്ളൊരു ഒരു വിഷയമാണെന്നുണ്ടെങ്കിലും ജെൻഡറിൻ്റെ മുകളിൽ, പിന്നെ സെക്ഷ്വാലിറ്റീൻ്റെ മുകളിൽ, ശരീരത്തിൻ്റെ പ്രകൃതത്തിൻ്റെ മുകളിൽ, അങ്ങനെ പല കാര്യത്തിൽ, ഏജിൻ്റെ മുകളിൽ, ഇതൊക്കെ എക്കണോമിക് സ്റ്റാറ്റസിൻ്റെ മുകളിൽ, പഠിപ്പിൻ്റെ മുകളിൽ, ഇതിലൊക്കെ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ധാരാളം ആൾക്കാർ നമ്മളെ സമൂഹത്തിലുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇൻസൾട്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോളണമെന്നില്ല. പല ആൾക്കാരിലും ഇൻസൾട്ട് എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന അവസരങ്ങളായിരിക്കും. അപ്പം അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിലപ്പം ഫിലിം ആൾക്കാർ ഉദ്ദേശിച്ച ഒരു പോസിറ്റീവ് വശത്തിൽ നിന്നും മാറി ആൾക്കാർ എടുക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരാൾ ഇൻസൾട്ടിനെ ഇൻവെസ്റ്റ്മെൻറ്റായി എടുത്തു എന്നുള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളവരെയൊക്കെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി നടക്കരുത്. അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെപ്പക്കൂറ്റി നോക്കിയിട്ട് കിട്ടാത്തതിൻ്റെ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു സി അടുത്ത കാലത്ത് ഇപ്പോൾ പല സിനിമകളും കാണുന്നത് വളരെ സന്തോഷമുണ്ട്. ചില സിനിമകൾ എനിക്ക് തോന്നുന്നു ഇപ്പം വെള്ളം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇന്നിപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൃശ്യം 2 പ്രൈമിലുണ്ട്. ഇന്ന് വൈകുന്നേരം ഇപ്പോൾ ദൃശ്യം 2 ഒന്ന് കാണണം. അപ്പം മലയാളത്തിൽ നല്ല സിനിമകൾ, വേറൊരു സിനിമ ഞാൻ ഇന്നലെ ഇർഷാദായിട്ട് സംസാരിച്ചു, അതിൻ്റെ ഒരു ഞങ്ങളുടെ കോൺവെർസേഷൻ വരുന്നുണ്ട്. ഞാൻ ഇർഷാദിൻ്റെ ഓപ്പറേഷൻ ജാവ എന്നുള്ള സിനിമയൊന്ന് കാണണമെന്നുള്ളത്, അത് OTT വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ഓപ്പറേഷൻ ജാവ കാണണമെന്നുണ്ട്. അപ്പം ഇന്നലെ ഇർഷാദിനോട് സംസാരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ധാരാളം നല്ല സിനിമകൾ മലയാളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ സിനിമകൾ സക്സസ് ആവണം. സി മുമ്പെയൊക്കെ നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു പാരലൽ സിനിമ അല്ലാത്ത സിനിമ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ സിനിമ ഉണ്ടായിരുന്നു. അതായത് പാരലൽ സിനിമയിൽ വളരെ ജീവിത യാഥാർത്ഥ്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പൊടിപ്പും തൊങ്ങലൊന്നുമില്ലാത്ത യാഥാർത്ഥ്യങ്ങൾ കാണിക്കുന്ന സിനിമയാണ് പാരലൽ സിനിമ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡ്രാഗിങ് എന്നും പറയും. കുറേ ആൾക്കാർ സിനിമ കാണാൻ പോകുന്നത് യാഥാർത്ഥ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു ഇരിക്കുന്ന 2 മണിക്കൂർ സമയം അവർക്ക് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മറന്ന് അവരുടെ എന്താ പറയുക വേറൊരു ലോകത്തേക്ക് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു മീഡിയമായിട്ടാണ് സിനിമയെ കാണുന്നത്. നമ്മളിപ്പോൾ പണ്ടൊക്കെ സിനിമ കാണാൻ പോകുന്നത് നമ്മളുടെ ദൈനംദിന ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്കൊരു മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമായിട്ടാണ് സിനിമ. അതിൽ നിന്നും സിനിമ കുറേ മാറിയിട്ടുണ്ട്, അങ്ങനത്തെ സിനിമകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ചുറ്റുപുറത്തും കാണുന്ന, നമ്മൾ മിസ്സാവുന്ന, നമ്മൾ കൺസിഡർ ചെയ്യാത്ത ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സിനിമകൾക്ക് കഴിയും. അതിപ്പം വെള്ളം എന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളൊരു ആൽക്കഹോളിക്കിനെ കാണുന്ന സമയത്ത് നിങ്ങൾ പഴയ മാതിരി അല്ല കാണുക. നിങ്ങളതിൽ മുരളി എന്ന ക്യാരക്ടറിനെ, ആ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി എന്നുള്ള സാധനം സ്വാഭാവികമായിട്ടും ഞാൻ കാണും. ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടു കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഏത് സിനിമയിൽ കിച്ചൺ കണ്ടാലും അതിൽ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന വെള്ളം എന്ന് പറഞ്ഞ സിനിമ, അങ്ങനത്തെ സിനിമകൾ കൂടുതൽ ഉണ്ടാവണം. നമ്മളുടെ ഒരു പൊതുബോധത്തെ ചോദ്യം ചെയ്യുന്ന, മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, മനുഷ്യനെ കൂടുതൽ കൺസിഡറേറ്റായി കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സിനിമകൾ കൂടുതൽ ഉണ്ടാവണം. അങ്ങനെ ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വെള്ളം എന്ന് പറഞ്ഞ സിനിമ. അപ്പം പിന്നെ സിനിമാറ്റിക് കാര്യത്തിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, അതൊക്കെ എക്സ്പെക്റ്റേഷൻ്റെ സംഭവമാണ്. ഞാൻ ഒരു എക്സ്പെക്റ്റേഷൻ വിചാരിച്ച് സിനിമ കാണാതെ കുറേ കാലമായി. അതുകൊണ്ട് എനിക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം സിനിമകളൊക്കെ കാണുമ്പം ഇഷ്ടപ്പെടും. അത്രയും ബോറാണെങ്കിൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റാതെ വരാറുള്ളൂ. പക്ഷെ അല്ലെങ്കിൽ എല്ലാ സിനിമ കാണുമ്പോഴും നമുക്കൊരു ഒരു തീരെ നടക്കാത്തൊരു എക്സ്പെക്റ്റേഷനൊന്നും ഒരു സിനിമയുടെ മുകളിലും കൊടുത്തിട്ടില്ല. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ദൃശ്യം 2 കാണുന്ന സമയത്തും വലിയൊരു എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടൊന്നും അല്ല ഞാൻ കാണുന്നത്. കാരണം സ്വതവേ പാർട്ട് 2 സിനിമകളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് അത്ര എക്സ്പെക്റ്റേഷനോട് കൂടി അല്ല ഞാൻ കാണുന്നത്. അതുകൊണ്ട് ചിലപ്പം ആ സിനിമയും ഇഷ്ടപ്പെടും. എല്ലാ സിനിമകളും, കാരണം ദൃശ്യം 1 എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ, എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട സിനിമ. ദൃശ്യം 2 വരുന്ന സമയത്ത് പല ആൾക്കാർക്കും ഈ പാർട്ട് 2 ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ധാരാളം എക്സ്പെക്റ്റേഷൻ വെച്ച് പോകുന്ന സമയത്ത് അങ്ങനെയായില്ല എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം അത് ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു, എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു ഫിലിം വാച്ചിങ് എക്സ്പീരിയൻസ് നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഒഴിവാക്കണം, എക്സ്പെക്റ്റേഷൻ എടുത്ത് മാറ്റിയേക്കണം. ചിലവർ വരില്ലേ, ചില സിനിമ കാണുന്ന സമയത്ത് നിങ്ങളെ ബുദ്ധി എടുത്തിട്ട്, ബ്രെയിൻ എടുത്തിട്ട് മാറ്റി വെക്കണം. കാരണം എന്താ വെച്ചാൽ ചിന്തിച്ചുകൊണ്ട് ആ സിനിമ കാണരുത്, ചിന്തിക്കാതെ വേണം ആ സിനിമ കാണാന്നുള്ളത്. ചില ബോളിവുഡ് സിനിമേൻ്റെ മുകളിലൊക്കെ ഒരു പറയും നല്ല സിനിമയാണ്, പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ബുദ്ധി മാറ്റി അവിടെ വെച്ചിട്ട് പിന്നെ കാണണമെന്നുള്ളത്. നമ്മൾ മനുഷ്യന്മാരല്ലേ, ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ. അപ്പം നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് തന്നെ ബുദ്ധി എടുത്ത് മാറ്റി വെച്ചിട്ട് കാണാൻ പറ്റുമോ? അപ്പം അത്യാവശ്യം ചിന്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് അതിപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആയാലും വെള്ളമായാലും ഒക്കെ തന്നെ. ഓരോ ഇപ്പം എല്ലാ സിനിമകളിലും വ്യക്തികളുടെ ബന്ധം നമുക്ക് സിനിമകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില റിലേഷൻഷിപ്സ് സിനിമകളിൽ നിന്നും നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നൊക്കെ ഒന്ന്. അങ്ങനെ ചില കാര്യങ്ങൾ ഈയൊരു വെള്ളം നിറഞ്ഞ സിനിമ എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പരിചയത്തിലുണ്ടായിരുന്ന ചില ആൾക്കാരിലേക്ക് ഒക്കെ എനിക്ക് നീങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം സിനിമ തന്നിട്ടുണ്ട്. അപ്പം അതാണ് വെള്ളം എന്നുള്ള സിനിമയെ പറ്റിയിട്ട്. ഏതായാലും മദ്യപാനം, വെള്ളമടി ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് ആൽക്കഹോളിക്കായ ഒരു വ്യക്തി, ആൽക്കഹോളിക്കായ നല്ലൊരു ശതമാനം ആൾക്കാർ ആൽക്കഹോളിക്കാണ് എന്ന് അംഗീകരിക്കില്ല. കാരണം അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വവും കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് ആ പ്രോബ്ലം തന്നെ ഇല്ല എന്ന് പ്രോബ്ലത്തിനെ ഡിനേ ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള അധികം ആൾക്കാരും ചെയ്യാൻ. ആരെങ്കിലും നമ്മളുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോ ആരുടെങ്കിലും അടുത്തൊക്കെ രക്ഷപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശത്തുകൂടിയാണ് എന്ന് വിചാരിച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തണം. വൺസ് എ സ്മോക്കർ ഓൾവേസ് എ സ്മോക്കർ എന്ന് പറയുന്ന മാതിരി മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് വീണു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ലവ് ആൻഡ് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത പോഡ്കാസ്റ്റിൽ വരാം. നിങ്ങൾക്ക് എവിടെയാണ് പോഡ്കാസ്റ്റ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ എന്തെങ്കിലും മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ pahayanmedia@gmail.com മെസ്സേജ് അയക്കാം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ പെൻ പോസിറ്റീവ് പോഡ്കാസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പുസ്തകത്തിനെ കുറിച്ചിട്ടുള്ള പോഡ്കാസ്റ്റ് ഉണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പഹയൻ മീഡിയയിൽ പോവുക. പിന്നെ മലയാളം പഠിക്കണമെന്നുണ്ടെങ്കിൽ pahayan.com പോവുക. കൂട്ടായ്മയുടെ ഭാഗമാവണമെന്നുണ്ടെങ്കിൽ penpositive.com പോവുക. എന്തൊക്കെ സംഭവം, കുറേ കാര്യങ്ങളുണ്ട് മക്കളെ, ചില്ലറ സംഭവം എന്നല്ല, മനസ്സിലായോ? എന്നാ പിന്നെ അങ്ങനെയാക്കാം. ഓക്കേ.